ഓം ശാന്തി. 8/6/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ഈ മുഴുവൻ വിശ്വവും ഈശ്വരീയ കുടുംബമാണ്. അതുകൊണ്ടാണ് പാടുന്നത് "അങ്ങ് മാതാവും പിതാവുമാണ്, ഞങ്ങൾ അങ്ങയുടെ കുട്ടികളും". ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഈശ്വരീയ കുടുംബത്തിലേതായി മാറിയിരിക്കുകയാണ്. ചോദ്യം: ബാബയിൽ നിന്നും 21 ജന്മത്തേക്കുള്ള പൂർണ്ണ സമ്പത്തെടുക്കാനുള്ള സഹജ വിധി ഏതാണ്? ഉത്തരം: സംഗമയുഗത്തിൽ ശിവബാബയെ തന്റെ അവകാശിയാക്കി മാറ്റൂ. ശരീരം, മനസ്സ്, ധനം ഇവ കൊണ്ട് ബലിയർപ്പണമാകുകയാണെങ്കിൽ 21 ജന്മത്തേക്കുള്ള മുഴുവൻ സമ്പത്തും പ്രാപ്തമാകും. ബാബ പറയുന്നു, ഏത് കുട്ടികളാണോ സംഗമയുഗത്തിൽ തന്റെ പഴയതെല്ലാം ബാബയ്ക്ക് സമർപ്പിക്കുന്നത്, അവർക്ക് ഞാൻ അതിന് പകരമായി 21 ജന്മത്തേക്ക് നൽകുന്നു. ഗീതം: നയനഹീനർക്ക് വഴി കാണിക്കൂ പ്രഭു. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. ഭക്തർ ഭഗവാനെയാണ് വിളിക്കുന്നത്. ഭഗവാനെ പൂർണമായും അറിയാത്തത് കാരണം മനുഷ്യർ എത്ര ദുഃഖിയാണ്, ഭക്തി മാർഗത്തിൽ എത്രയാണ് പ്രയത്നിക്കുന്നത്. ഈ ജീവിതത്തിന്റെ മാത്രം കാര്യമല്ല, ഭക്തി തുടങ്ങുന്ന അന്നു മുതൽ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതത്തിലാണ് ദേവീ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നത്. അതിനെ സ്വർഗമെന്നും സത്യഖണ്ഡമെന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഭാരതം അസത്യഖണ്ഡമാണ്. ഭാരതത്തിന്റെ മഹിമ വളരെ ഉയർന്നതാണ്. കാരണം ഭാരതം പരംപിതാ പരമാത്മാവിന്റെ ജന്മസ്ഥാനമാണ്. പരംപിതാ പരമാത്മാവിന്റെ ശരിയായ പേര് ശിവൻ എന്നാണ്. ശിവജയന്തിയും ആഘോഷിക്കാറുണ്ട്. രുദ്രൻ അഥവാ സോമനാഥ ജയന്തി എന്ന് പറയാറില്ല. ശിവജയന്തി അല്ലെങ്കിൽ ശിവരാത്രി എന്നാണ് പറയുന്നത്. ഒരേ ഒരു ഗോഡ് ഫാദർ തന്നെയാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. എല്ലാ ഭക്തരുടെയും ഭഗവാൻ ഒന്നായിരിക്കണമല്ലോ. എല്ലാവരും കണ്ണ് കാണാത്തവരാണ്, അർത്ഥം ജ്ഞാന നേത്രം അല്ലെങ്കിൽ ദിവ്യ ഉൾക്കാഴ്ച ഇല്ല. ഭഗവാന്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. മുഖ്യമായത് ശ്രീമത് ഭഗവത്ഗീതയാണ്. ശ്രീ എന്നാൽ ശ്രേഷ്ഠമായ മതം. ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമാനാക്കി മാറ്റുകയാണ്. ദിവ്യ നേത്രം അർത്ഥം ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം കാണിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ബ്രാഹ്മണർക്കാണ് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നത്. ഈ നേത്രത്തിലൂടെ നിങ്ങൾ ബാബയെയും ബാബയുടെ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നു. ഈ സമയം എല്ലാവരിലും ദേഹാഹങ്കാരം അല്ലെങ്കിൽ 5 വികാരങ്ങളുണ്ട്. അതിനാൽ എല്ലാവരും ഘോര അന്ധകാരത്തിലാണ്. നിങ്ങൾ കുട്ടികൾക്കാണ് ജ്ഞാനത്തിന്റെ പ്രകാശമുള്ളത്. നിങ്ങൾ ആത്മാക്കൾ മുഴുവൻ ലോകത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും അറിഞ്ഞുകഴിഞ്ഞു. മുൻപ് നിങ്ങൾ എല്ലാവരും അജ്ഞതയിലായിരുന്നു. ജ്ഞാനമാകുന്ന അഞ്ജനം സദ്ഗുരു നൽകിയപ്പോൾ അജ്ഞതയാകുന്ന അന്ധകാരം വിനാശമായി. പൂജ്യരായവർ തന്നെയാണ് പൂജാരിയായി മാറുന്നത്. പൂജ്യരായവർ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലാണ്, പൂജാരിമാർ അന്ധകാരത്തിലാണ്. പരമാത്മാവിനെ ഒരിക്കലും പൂജ്യനും പൂജാരിയും എന്ന് പറയാൻ സാധിക്കില്ല. പരമാത്മാവ് എല്ലാവരെയും പൂജ്യരാക്കി മാറ്റുന്ന ആളാണ്. അതുകൊണ്ടാണ് പരമപൂജ്യൻ എന്ന് പറയുന്നത്. പരമപിത പരമമായ ആത്മാവ് എന്നാൽ പരമാത്മാവ്. കൃഷ്ണനെ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കൃഷ്ണനെ ആരും ഗോഡ് ഫാദർ എന്ന് വിളിക്കില്ല. നിരാകാരനായ ഭഗവാനെ തന്നെയാണ് എല്ലാവരും ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഈശ്വരനും ആത്മാവാണ്. എന്നാൽ പരമമായ ആത്മാവാണ്, അതുകൊണ്ടാണ് പരമാത്മാവെന്ന് പറയുന്നത്. പരമാത്മാവ് സദാ പരം ധാമത്തിലാണ് കഴിയുന്നത്. ഇംഗ്ലീഷിൽ പരമാത്മാവിനെ സുപ്രീം സോൾ എന്നാണ് പറയുന്നത്. ബാബു പറയുന്നു, ആത്മാവും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു. ഇങ്ങനെ നിങ്ങൾ പാടുന്നുണ്ട്, പരമാത്മാവ് പരമാത്മാവിൽ നിന്ന് വേറിട്ടിരുന്നു എന്നല്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്നും പരമാത്മാവ് തന്നെയാണ് ആത്മാവെന്നും പറയുന്നത് ഒന്നാം നമ്പർ അജ്ഞാനമാണ്. ആത്മാവ് ജനന മരണത്തിലേക്ക് വരുന്നു, പരമാത്മാവ് പുനർജന്മത്തിലേക്ക് വരുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ഭാരതവാസികൾ സ്വർഗവാസികളും പൂജ്യരുമായിരുന്നു. മനുഷ്യകുലത്തിലെ പൂജനീയർ ദേവീ ദേവതകളാണ്. ഇതു മുഴുവനും ഈശ്വരീയ കുടുംബമാണ്. ഈശ്വരൻ രചയിതാവാണ്, അങ്ങ് മാതാപിതാവാണ്, ഞങ്ങൾ അങ്ങയുടെ സന്താനങ്ങളാണെന്നുള്ള മഹിമയുണ്ട്. അപ്പോൾ കുടുംബമായില്ലേ? ശരി, നിങ്ങൾ ആരെയാണ് മാതാവെന്നും പിതാവെന്നും വിളിക്കുന്നതെന്ന് പറയൂ. ഇങ്ങനെ പാടുന്നവർ ആരാണ്? ആത്മാവാണ് പറയുന്നത്, അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ അളവറ്റ സുഖം പ്രാപ്തമായിരുന്നു. മാതാപിതാവായ ബാബ വന്നാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാബയുടെ കുട്ടികളായി മാറുന്നു. ബാബ പറയുന്നു, ഞാൻ സംഗമയുഗത്തിൽ വന്ന് പുതിയ ലോകത്തിലേക്ക് വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. മനുഷ്യരുടെ ബുദ്ധി തികച്ചും ഭ്രഷ്ടമായിരിക്കുന്നു. സ്വർഗത്തെ നരകമെന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിൽ പോലും കംസനും ജരാസന്ധനും ഹിരണ്യകശിപുവും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, എന്താ നിങ്ങൾ മറന്നുപോയോ? ശിവജയന്തിയും നിങ്ങൾ ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. ശിവരാത്രിയുടെ മഹിമയുണ്ട്. ഏത് രാത്രി? ബ്രഹ്മാവിന്റെ പരിധിയില്ലാത്ത രാത്രി. ബാബ സംഗമത്തിൽ വന്നാണ് രാത്രിയിൽ നിന്ന് പകലും, അർത്ഥം നരകത്തിൽ നിന്ന് സ്വർഗവുമാക്കി മാറ്റുന്നത്. ശിവരാത്രിയുടെ അർത്ഥവും ആർക്കും അറിയില്ല. ഭഗവാൻ നിരാകാരനാണ്. മനുഷ്യരുടെ പേര് ഓരോ ജന്മത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. പരമാത്മാവ് പറയുന്നു, എനിക്ക് ശരീരത്തിന്റെ പേരില്ല, എന്റെ പേര് ശിവനെന്ന് മാത്രമാണ്. ഞാനൊരു വൃദ്ധനായ വാനപ്രസ്ഥ ശരീരത്തിന്റെ ആധാരമെടുക്കുകയാണ്. ഈ ബ്രഹ്മാവും പൂജ്യനായിരുന്നു, ഇപ്പോൾ പൂജാരിയായി മാറിയിരിക്കുന്നു. ശിവബാബ വന്നാണ് സ്വർഗം രചിക്കുന്നത്. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിന്റെ അധികാരികളായിരിക്കണം. ഉയർന്നതിലും വെച്ച് ഉയർന്നത് ശിവബാബയാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശങ്കരനും അവരവരുടെ പാർട്ടാണ് ഉള്ളത്. ഓരോ ആത്മാവിലും അവനവന്റേതായ സുഖദുഃഖത്തിന്റെ പാർട്ടുണ്ട്. നമ്മൾ ശിവബാബയുടെ അവകാശികളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ശിവബാബയാണ് സ്വർഗവാസിയാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നത്. അല്ലയോ ഈശ്വര, ദയ കാണിക്കൂ. ഈ ലോകത്തിൽ ദുഃഖമായതുകൊണ്ടാണ് സാധു സന്യാസിമാരും സാധന ചെയ്ത് നിർവാണധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നിങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. നമ്മൾ ആത്മാക്കൾ പരംധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നീട് നമ്മൾ ദേവതാ കുലത്തിലേക്ക് വന്ന് 84 ജന്മങ്ങൾ എടുക്കും. ആത്മാവ് വർണ്ണങ്ങളിലേക്ക് വരുന്നു. ശിവബാബ ജനന മരണത്തിലേക്ക് വരുന്നില്ല. ആദ്യം നാരായണന്റെ കുലം മാത്രമായിരുന്നു. ക്രിസ്ത്യൻ കുലത്തിൽ എഡ്വേർഡ് ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നുള്ളതുപോലെ സത്യയുഗത്തിലും ലക്ഷ്മി നാരായണൻ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നിങ്ങനെ 8 വംശങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കണ്ണ് തുറന്നു കഴിഞ്ഞു. ബാബ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി ഇത്ര ഇത്ര ജന്മങ്ങൾ എടുത്തുവന്നു. വർണ്ണങ്ങളുടെയും ചിത്രത്തിൽ ദേവത, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ബ്രാഹ്മണർ എന്നിവ കാണിക്കുന്നു. നമ്മൾ ബ്രാഹ്മണർ കുടുംബിയാണെന്ന് ഇപ്പോൾ അറിയാം. ഈ സമയം നമ്മൾ പ്രത്യക്ഷത്തിൽ ഈശ്വരന്റെ സന്താനങ്ങളാണ്. ഈ സഹജ രാജയോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും നമുക്ക് അളവറ്റ സുഖമാണ് ലഭിക്കുന്നത്. ചിലർ സൂര്യവംശി കുലത്തിന്റെ സമ്പത്ത് എടുക്കുന്നു, മറ്റു ചിലർ ചന്ദ്രവംശികളുടെ സമ്പത്ത് എടുക്കുന്നു. മുഴുവൻ രാജധാനിയുമാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഓരോരുത്തരും അവനവന്റെ പുരുഷാർത്ഥത്തിലൂടെയാണ് പദവി പ്രാപ്തമാക്കുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് പദവി ലഭിക്കും എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കും. യോഗത്തിലൂടെ തന്നെയാണ് ആയുസ് വർദ്ധിക്കുന്നതും വികർമ്മം വിനാശമാകുന്നതും. പതീതത്തിൽ നിന്ന് പാവനമായി മാറാൻ മറ്റൊരു വഴിയുമില്ല. പതീത പാവനൻ എന്ന് പറയുന്നതിലൂടെ തന്നെയാണ് ഭഗവാൻ ഓർമ്മ വരുന്നത്. എന്നാൽ ഭഗവാൻ ആരാണെന്ന് അറിയില്ല. ബാബ പറയുന്നു, ഞാൻ വരുന്നത് ഭാരതത്തിലാണ്. ഭാരതം എന്റെ ജന്മസ്ഥലമാണ്. സോമനാഥ ക്ഷേത്രം എത്ര മനോഹരമാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നീട് ഭക്തിമാർഗത്തിൽ ഓർമ്മ ചിഹ്നമുണ്ടാക്കുന്നു. ബ്രഹ്മാവ് പൂജാരിയായപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ഭാരതം സത്യത്രേതായുഗത്തിൽ വളരെ സമ്പന്നമായിരുന്നു. ക്ഷേത്രങ്ങളിലും അളവറ്റ ധനമുണ്ടായിരുന്നു. ഭാരതം വജ്രതുല്യമായിരുന്നു. ഇപ്പോൾ ഭാരതം ദരിദ്രവും കക്കയ്ക്ക് സമാനവുമാണ്. പിന്നീട് ബാബ വന്നാണ് ഭാരതത്തെ വജ്രതുല്യമാക്കി മാറ്റുന്നത്. രചയിതാവ് ആരാണെന്ന് ആരോടെങ്കിലും ചോദിക്കൂ, അപ്പോൾ പറയും പരമാത്മാവാണ് എന്ന്. പരമാത്മാവ് എവിടെയാണ്? പറയും സർവവ്യാപിയാണെന്ന്. ബാബ പറയുന്നു, ഈ വൃക്ഷം മുഴുവൻ ജീർണിച്ചു പോയിരിക്കുന്നു. നമ്മൾ മമ്മയുടെയും ബ്രഹ്മാ ബാബയുടെയും ഹൃദയ സിംഹാസനധാരിയായി മാറുന്ന വിധത്തിൽ യോഗ്യരായി മാറിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. ഇത് പതീത ലോകമാണ്. മുഖ്യമായത് പവിത്രതയാണ്. ഇപ്പോൾ ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒന്നുമില്ല. ഇത് മരുഭൂമിയാകുന്ന ജലത്തിന് സമാനമായ, അതായത് മൃഗതൃഷ്ണയ്ക്ക് സമാനമായ രാജ്യമാണ്. ഇതിൽ ശാസ്ത്രങ്ങളിൽ ദുര്യോധനന്റെ കഥ എഴുതിയിട്ടുണ്ട്. ദുര്യോധനനെന്ന് വികാരിയെയാണ് പറയുന്നത്. ദ്രൗപതിമാർ പറയുന്നു, ഞങ്ങളുടെ മാനം രക്ഷിക്കൂ. എല്ലാവരും ദ്രൗപതിമാരാണല്ലോ. ഈ പെൺകുട്ടികൾ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ബുദ്ധിയോഗം എത്രത്തോളം പൂർണ്ണ രീതിയിൽ വയ്ക്കുന്നുവോ അത്രത്തോളം ധാരണയും ഉണ്ടായിരിക്കും. ജ്ഞാനം ബ്രഹ്മചര്യത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞും താമരപുഷ്പ സമാനം പവിത്രമായി കഴിയണം. രണ്ട് ഭാഗവും നിറവേറ്റണം. തീർച്ചയായും മരിക്കുകയും വേണം. മനുഷ്യർ മരിക്കുന്ന സമയം മന്ത്രം കൊടുക്കാറുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവുകയാണ്. കാലന്റെയും കാലനായ ബാബ എല്ലാവരെയും തിരിച്ചുകൊണ്ടുപോവുകയാണ്. അപ്പോൾ സന്തോഷമുണ്ടാകണ്ടേ? നല്ല രീതിയിൽ പഠിക്കുന്നവർ സ്വർഗത്തിന്റെ അധികാരികളായി മാറും. പഠിക്കാത്തവർക്ക് പ്രജയുടെ പദവി പ്രാപ്തമാകും. ഇവിടെ നിങ്ങൾ രാജ്യ പദവി പ്രാപ്തമാക്കാനാണ് വന്നിരിക്കുന്നത്. ഈ പഠിപ്പിൽ അന്ധവിശ്വാസത്തിന്റെ കാര്യമൊന്നുമില്ല. ഈ പഠിപ്പ് രാജ്യപദവിക്ക് വേണ്ടിയുള്ളതാണ്. പഠിപ്പിന്റെ ലക്ഷ്യമാണ് വക്കീലാകണമെങ്കിൽ തീർച്ചയായും പഠിപ്പിക്കുന്ന ടീച്ചറുമായി ബുദ്ധിയോഗം വേണം. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഭഗവാനെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ പറയുന്നു, ഞാൻ വളരെ ദൂരെ പരംധാമത്തിൽ നിന്നാണ് വരുന്നത്. സൂക്ഷ്മവതനത്തെക്കാളും ഉപരി പരംധാമത്തിൽ നിന്ന് വരാൻ ബാബയ്ക്ക് ഒരു സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. ബാബയെക്കാളും വേഗത മറ്റാർക്കും ഉണ്ടായിരിക്കില്ല. സെക്കൻഡിലാണ് ബാബ ജീവൻ മുക്തി നൽകുന്നത്. ജനകന്റെ ഉദാഹരണവും ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് നരകവും പഴയ ലോകവുമാണ്. പുതിയ ലോകത്തെ സ്വർഗമെന്നാണ് പറയുന്നത്. ബാബ നരകത്തിന്റെ നാശം ചെയ്യിച്ച് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് പോകും. ആത്മാവ് അവിനാശിയാണ്. ആത്മാവിന്റെ പാർട്ടും അവിനാശിയാണ്. പിന്നെങ്ങനെയാണ് ആത്മാവ് ചെറുതും വലുതും ആകുന്നത്, അല്ലെങ്കിൽ കത്തിയെരിഞ്ഞു മരിക്കുന്നത്? നക്ഷത്രം പോലെയാണ്, വലുതും ചെറുതും ആകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഗോഡ് ഫാദറിന്റെ കുട്ടികളാണ്. നോളജ് ഫുള്ളും ആനന്ദത്തിന്റെ സാഗരനുമായ ഗോഡ് ഫാദറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിലൂടെ നമ്മൾ ദേവീ ദേവതകളായി മാറും എന്നറിയാം. നിങ്ങൾ ഭാരതത്തിന്റെ സേവനം ചെയ്യുന്നു. ആദ്യമാദ്യം ബാബയുടേതായി മാറണം. മറ്റെല്ലാവരും ഗുരുവിന്റേതായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ തന്റെ ഗുരുവാക്കി മാറ്റുന്നു. ഇവിടെ അച്ഛനാണ്, അതിനാൽ ആദ്യം അച്ഛന്റെ കുട്ടിയായി മാറണം. അച്ഛൻ തന്റെ കുട്ടികൾക്കാണ് സമ്പത്ത് നൽകുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ നിങ്ങൾ കൈമാറ്റം ചെയ്യൂ. നിങ്ങളുടെ കക്കയ്ക്ക് സമാനമായതെല്ലാം ബാബയ്ക്കും ബാബയുടേതായ എല്ലാം നിങ്ങൾ കുട്ടികൾക്കും. ദേഹസഹിതം എന്തെല്ലാമുണ്ടോ അതെല്ലാം ബാബയ്ക്ക് കൊടുക്കൂ. ബാബ നിങ്ങൾ ആത്മാവിനെയും ശരീരത്തിനെയും രണ്ടും പവിത്രമാക്കി മാറ്റി രാജ്യപദവിയും നൽകും. നിങ്ങളിലുള്ളതെല്ലാം ബലിയർപ്പിക്കൂ, എന്നാൽ ജീവൻ മുക്തി ലഭിക്കും. ബാബ, ഇതെല്ലാം ബാബയുടേതാണ്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ അവകാശിയാക്കി മാറ്റൂ. ബാബ നിങ്ങളെ 21 ജന്മത്തേക്ക് അവകാശിയാക്കി മാറ്റുന്നു. ബാബയുടെ ശ്രീമത പ്രകാരം മാത്രം നടക്കൂ. ജോലികളെല്ലാം ചെയ്തോളൂ. വിദേശത്തേക്ക് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ കേവലം ബാബയുടെ മതം അനുസരിച്ച് നടക്കൂ. മായയിൽ ഇടയ്ക്കിടെ വീഴുന്നതിൽ നിന്ന് സ്വയത്തെ ശ്രദ്ധിക്കണം. ഒരു വികർമ്മവും ചെയ്യരുത്. ശ്രീമതത്തിലൂടെ നടക്കുമ്പോൾ ശ്രേഷ്ഠമായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആത്മാവിനെയും ശരീരത്തെയും രണ്ടിനെയും പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി ദേഹസഹിതം എല്ലാം ബാബയ്ക്ക് സമർപ്പിച്ച് ശ്രീമതമനുസരിച്ച് നടക്കണം. 2. മാതാപിതാവിന്റെ ഹൃദയസിംഹാസനധാരിയായി മാറുന്നതിന് വേണ്ടി സ്വയത്തെ യോഗ്യരാക്കി മാറ്റണം. യോഗ്യരാകുന്നതിന് വേണ്ടി മുഖ്യമായി പവിത്രത ധാരണ ചെയ്യണം. വരദാനം: സംഗമയുഗത്തിൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്ന ഡബിൾ പ്രാപ്തിയുടെ അധികാരിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സംഗമയുഗത്തിൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നത്, അവർക്ക് ശാന്തിയുടെയും സുഖത്തിന്റെയും ഡബിൾ പ്രാപ്തിയുടെ ലഹരിയുണ്ടാകുന്നു. എന്തെന്നാൽ അതീന്ദ്രിയ സുഖത്തിൽ ഈ രണ്ട് പ്രാപ്തികളും അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ കുട്ടികൾക്കുള്ള ബാബയുടെയും സമ്പത്തിന്റെയും പ്രാപ്തി ഇത് മുഴുവൻ കൽപ്പത്തിലും ഉണ്ടാകുകയില്ല. ഈ സമയത്തെ പ്രാപ്തിയായ അതീന്ദ്രിയ സുഖവും ജ്ഞാനവും പിന്നീട് ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ ഈ ഡബിൾ പ്രാപ്തിയുടെ അധികാരിയാകൂ. ശ്ലോകൻ: പരസ്പരം സംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ട് അതുമായി യോജിച്ചു പോകുക, ഇതാണ് ഉന്നതിക്കുള്ള മാർഗം. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. ടൈറ്റിലാണ് സത്യമായ മാർഗദർശകനായ പരമാത്മാവിനോട് സത്യമായി ഇരിക്കൂ. ഈ സമയത്താണ് പിതാവായ പരമാത്മാവിലൂടെ ഈ ആജ്ഞ ലഭിച്ചിരിക്കുന്നത്. നിരന്തരം എന്റെ ഓർമ്മയിലിരിക്കൂ. യോഗത്തിന്റെ അർത്ഥമാണ് ഈശ്വരീയ ഓർമ്മയിൽ കഴിയുക. യോഗത്തിന്റെ അർത്ഥം സാക്ഷാത്കാരം ഒന്നുമല്ല. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ജോലി വേലകൾ ചെയ്യുമ്പോഴും ആ ഒരാളുടെ ഓർമ്മയിലിരിക്കുക എന്ന ഈ സഹജയോഗം, അതിനെ തന്നെയാണ് മുറിയാത്ത അഖണ്ഡ യോഗം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിരന്തരമായിരിക്കുവാനുള്ള അഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. അഥവാ ആ ആജ്ഞയ്ക്ക് ആജ്ഞാനുവർത്തിയായിരിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും നിന്ന അല്ലെങ്കിൽ അവജ്ഞ ചെയ്യും. അപ്പോൾ ശിക്ഷ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ആ ആജ്ഞയാണ് എങ്ങനെയുള്ള കർമ്മം ഞാൻ ചെയ്യുന്നുവോ എന്നെ കണ്ട് നീയും ചുവടുവെച്ചോളൂ, ഇല്ലെങ്കിൽ മായയുടെ മുറിവേൽക്കും. സത്യമായ അധികാരിയോട് സത്യമായിരിക്കൂ. എന്തുതന്നെ മായയുടെ വിഘ്നം തടസ്സപ്പെടുത്തുന്നുവോ അവയും ആ മുന്നിൽ വെക്കണം. അപ്പോൾ ആ സഹായത്തിലൂടെ മായ അകന്നുപോകും, വഴിതെളിയും. പിന്നെ എവിടെയിരുത്തിയാലും എങ്ങനെ നടത്തിയാലും എന്ത് കഴിച്ചാലും വഴി തെളിഞ്ഞുകൊള്ളും. ഇങ്ങനെ കൂട്ടു നൽകുവാൻ വളരെ ധൈര്യം വേണം. ഇങ്ങനെ മഹാസൗഭാഗ്യശാലികൾ കുറച്ചേയുള്ളൂ. അവർ വിജയമാലയിൽ പോകും. ബാക്കി ഭാഗ്യശാലികൾ കുറച്ചൊക്കെ എടുത്തുപോയി പ്രജയാകും. അതുകൊണ്ട് കുറച്ച് ലഭിക്കുന്നതിൽ സന്തോഷിക്കരുത്. സ്വയം ആഗ്രഹമുണ്ടെങ്കിൽ സമ്പൂർണമാകുക, സാഹസം കാട്ടുക, മുന്നേറണം. മായ വിഘ്നമിടും, പക്ഷെ അതിനുമേൽ വിജയം നേടണം. ഇതിൽ അഥവാ തെറ്റ് ചെയ്താൽ നിശ്ചയത്തിന്റെ കുറവാണ്, കുറച്ച് തന്റെ ധാരണകളിലെ കുറവാണ്. ഇത് നമ്മുടെ ചുമതലയാണ്. അതിൽ നാട്ടുനടപ്പ്, കുലമര്യാദകളെ ലംഘിക്കേണ്ടി വരും. ഇവ ലംഘിക്കുമ്പോൾ സത്യമായ പാരലൗകിക ദൈവിക മര്യാദകൾ നേടാനാവും. ഈ വികാരി ലോകം പോകാനുള്ളതാണ്. നോക്കൂ, മീരയും നാട്ടുനടപ്പ് വെടിഞ്ഞു, ഗിരിധരനെ നേടി. നാട്ടുനടപ്പുമായിരുന്നുവെങ്കിൽ ഈ ദൈവിക ലോകത്തിന് അവകാശിയാകാൻ കഴിയുകയില്ല. ഇപ്പോൾ മംഗളാർത്ഥം ഈശ്വരീയ നിർദ്ദേശം നൽകുന്നു. ഇനി സ്വന്തം ബുദ്ധിയുടെ തീരുമാനമെടുക്കണം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഉചിതം? അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിന് തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. ആരാണോ സരളചിത്തർ അവരെ സദാ ഹർഷിതമായിരിക്കൂ. ഹർഷിത ചിത്തരെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്നു. ഹർഷിതമെന്നാൽ അർത്ഥം തന്നെ അതീന്ദ്രിയ സുഖത്തിൽ ആടുക. ജ്ഞാനം സ്മരിച്ച് അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്ത് അതീന്ദ്രിയ സുഖത്തിൽ ആടുക, ഇതിനെയാണ് പറയുന്നത് ഹർഷിതർ. ഇതിനായി സാക്ഷി സീറ്റിൽ സെറ്റായിരുന്ന മായയുടെയും പ്രകൃതിയുടെയും പാവകളിയെ ആസ്വാദനമായി കാണൂ. ഓം ശാന്തി.